ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം ശ്രീ എം എൻ കാരശ്ശേരി, സ്വാഗതം ഓസ്ട്രേലിയയിലേക്ക്. സ്വാഗതം എസ് ബി എസ്.
നമസ്കാരം.
ഓസ്ട്രേലിയയിൽ ആദ്യമായാണ് താങ്കൾ എത്തുന്നത്. ഇവിടുത്തെ മലയാളികൾക്ക് ഓസ്ട്രേലിയയുടെ വിവിധ നഗരങ്ങളിൽ താങ്കളുടെ പ്രഭാഷണ പരിപാടികൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം തന്നെ ചോദിക്കാനുള്ളൊരു കാര്യം, എം എൻ കാരശ്ശേരിയെ പോലെ ഒരു പ്രഭാഷകൻ, ഒരു എഴുത്തുകാരൻ, ഒരു നവോത്ഥാന ചിന്തകൻ, താങ്കളിൽ നിന്ന് ഓസ്ട്രേലിയ പോലൊരു പാശ്ചാത്യ സംസ്കാരത്തിൽ ജീവിക്കുന്ന മലയാളിക്ക് എന്താണ് കേൾക്കാനുള്ളത്, എന്താണ് മനസ്സിലാക്കാനുള്ളത്?
ഇതിന് ഡിജു ചോദിച്ച ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയേണ്ടത് എന്നെ ക്ഷണിച്ച ആളുകളാണ്. ഞാന് നാട്ടിൽ എന്താണ് എഴുതുന്നത്, എന്താണ് പ്രസംഗിക്കുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഇവിടുത്തെ ഓസ്ട്രേലിയൻ മലയാളി ലിറ്ററി അസോസിയേഷൻ എന്നെ ക്ഷണിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഞാൻ വിചാരിക്കുന്നത്, ഞാൻ 10-34 കൊല്ലം അധ്യാപകനായിരുന്നു, മലയാളം അധ്യാപകനായിരുന്നു. അപ്പൊ ഭാഷയെപ്പറ്റിയോ അതുപോലെ സാഹിത്യത്തെപ്പറ്റിയോ നാട്ടിലെ സാമൂഹ്യ ജീവിതത്തെപ്പറ്റിയോ അല്ലെ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തെപ്പറ്റിയോ ഒക്കെ അവർക്ക് ചിലത് കേൾക്കാനും ചിലതൊക്കെ ചോദിക്കാനും പിന്നെ സ്വാഭാവികമായിട്ടും എൻ്റെ നിലപാടുകളോട് തർക്കിക്കാനും അവർക്കുണ്ടാവും. അതുകൊണ്ടാവും അവരെന്നെ വിളിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
തീർച്ചയായും എം എൻ കാരശ്ശേരി എന്ന വ്യക്തിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളിൽ ചോദിക്കാനുണ്ട്. ഇപ്പോൾ സാഹിത്യമായാലും മതമായാലും രാഷ്ട്രീയമായാലും സാമൂഹ്യ പശ്ചാത്തലം സാമൂഹ്യ ജീവിതമായാലും എല്ലാം ചോദിക്കാനുണ്ട്. എല്ലാം കൂടി നമുക്ക് സമയം കിട്ടില്ല എങ്കിൽ പോലും മതം എന്ന വിഷയത്തിലേക്ക് തന്നെ ഒന്ന് വരട്ടെ. ഇസ്ലാം മതത്തിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയായിരുന്നു താങ്കൾ. അതിനുശേഷം ഒരു ഘട്ടത്തിൽ താങ്കൾ അതിൽ നിന്ന് പൂർണ്ണമായി പൊട്ടിച്ചെറിഞ്ഞ് പുറത്തു വരികയും അതിലെ മതാചാരങ്ങൾ അനുഷ്ഠിക്കുന്നില്ല എന്ന് പരസ്യമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം വേഗത്തിൽ ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന മതമാണ് ഇസ്ലാം. ഏറ്റവും അധികം പേർ പരിവർത്തനം ചെയ്ത് എത്തിച്ചേരുന്ന മതമാണ് ഇസ്ലാം. ആ ഒരു സമയത്ത് പോലും അതിൽ നിന്ന് പുറത്തേക്ക് പോകാൻ അധികം പേർ തയ്യാറാകുന്നുമില്ല. വളരെ കുറച്ച് പേർ മാത്രമേ പരസ്യമായി അങ്ങനെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നുള്ളൂ. എന്തുകൊണ്ട് താങ്കൾ അത് പൊട്ടിച്ചെറിഞ്ഞ് പുറത്തേക്ക് പോയി?
ഇത് ദിജു പറഞ്ഞ മാതിരി അല്ല ഇത് കാണേണ്ടതെന്നാണ് എൻ്റെ ഒരു തോന്നല്. ഞാനിപ്പോൾ അങ്ങനെ പൊട്ടിച്ചെറിഞ്ഞ് പുറത്തേക്ക് പോയി എന്നുള്ള മാതിരി എൻ്റെ രീതികളെ വിശേഷിപ്പിക്കുന്നത് സത്യസന്ധമായിരിക്കില്ല. എന്നുവെച്ചാൽ ഞാൻ മതം അനുഷ്ഠിക്കുന്നതിൽ കുട്ടിക്കാലത്തെ വളരെ പിറകിലാണ്. എന്നുവെച്ചാൽ എനിക്ക് ഇപ്പം 5 നേരം നിസ്കരിക്കുക, റമദാൻ മാസത്തിൽ 30 ദിവസം നോമ്പെടുക്കുക, ഇതൊക്കെ വലിയ ഭാരമായിട്ട് തോന്നിയിരുന്നു. വെച്ചാൽ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കാറ്റിക്കൂട്ടലാണ്, അതിലൊന്നും ഒരു കഴമ്പില്ല എന്ന് എനിക്ക് കുട്ടിക്കാലത്ത് തന്നെ ഒരു തോന്നലുണ്ട്. എന്നിട്ട് ഞാൻ MA പഠിക്കുന്നവരെയൊക്കെ ഞാൻ പള്ളിയിലൊക്കെ പോയിരുന്നു. ഇപ്പോഴും ഞാൻ 2 പെരുന്നാളിന് പള്ളിയിൽ പോകും. അത് പെരുന്നാളിൻ്റെ ഉദ്ദേശത്തിലല്ല, അന്ന് ഞങ്ങൾ കുടുംബക്കാരൊക്കെ കൂട്ടിയിട്ട് ഇപ്പോൾ എൻ്റെ ഉമ്മ, ബാപ്പ, മൂത്താപ്പ വല്യ അപ്പം അങ്ങനെയുള്ള കുറേ ആളുകളുടെ ഖബറിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് എല്ലാ കുടുംബത്തിലുണ്ട്. അപ്പം ഞങ്ങളുടെ കുടുംബത്തിലെ ആളുകളുടെ കൂടെ ഞാൻ പോകാറുണ്ട്, പള്ളിയിൽ പോകും. അപ്പം ഞാനൊരു മതത്തെ അങ്ങനെ ആ തരത്തിൽ മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളെ വെല്ലുവിളിക്കണം എന്നൊന്നും വിചാരിക്കുന്ന ആളല്ല. എന്ന് വെച്ചാൽ അതൊന്നും വെല്ലുവിളിക്കേണ്ട കാര്യമില്ല എന്നുള്ളതുകൊണ്ടാണ്. നേരെ മറിച്ച് ഞാൻ മതത്തെ വിമർശിക്കുന്നത് അത് മതമായതുകൊണ്ടല്ല, അത് ജനാധിപത്യ വിരുദ്ധമായതുകൊണ്ടാണ്. ആ വിമർശനം എനിക്ക് ഇസ്ലാമിൻ്റെ നേരെ മാത്രമല്ല, ക്രിസ്തുമതത്തിൻ്റെ നേരെയും ഹിന്ദുമതത്തിൻ്റെ നേരെയും മറ്റു മിക്ക മതങ്ങളുടെ നേരെയുണ്ട്. എന്നുവെച്ചാൽ ഞാൻ മതത്തെപ്പറ്റിയല്ല ആലോചിക്കുന്നത്, മനുഷ്യനെപ്പറ്റി ആലോചിക്കുന്നത്. അതിലിപ്പോൾ ഇപ്പോൾ ക്രിസ്തുമതത്തിൽ കേരളത്തിലെ ഇന്ത്യയിലെ സാഹചര്യം അനുസരിച്ച് കല്യാണം കഴിഞ്ഞ പെൺകുട്ടിക്ക് അപ്പൻ്റെ സ്വത്തിൽ, അപ്പൻ എത്ര കോടി രൂപയുടെ സ്വത്തുണ്ടെങ്കിലും 5000 രൂപയിൽ കൂടുതൽ കിട്ടില്ല എന്നുള്ള ഒരു സമ്പ്രദായമുണ്ട്. അതിനെ എതിർക്കുന്നത് മേരി റോയുടെ കേസാണ്. അപ്പം ഞാൻ അവിടെ ആ, കാരണം അത് ഒരു മനുഷ്യാവകാശം ഉണ്ട് അതിനകത്ത്, അതിന് ഞാൻ മേരി റോയുടെ കൂടെയാണ്. അപ്പം ഇതുപോലെ ക്രിസ്തീയ പാരമ്പര്യം അനുസരിച്ച് വിവാഹമോചനം പാടില്ല. അപ്പം അത് ആണുങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, പെണ്ണുങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അപ്പം അവിടെ ആ അത് അനുവദിക്കണം എന്ന് പറയുന്ന ഒരു വാദത്തിലാണ് ഞാനുള്ളത്, കാരണം പൗരാവകാശം. നേരെ മറിച്ച് ഇത് അനുവദിച്ചുകൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട് മുസ്ലിം സമൂഹത്തിൽ. അപ്പം അവിടെ ആ തരം പെട്ടെന്നുള്ള ഒരു വന്ന വായിക്ക് മൊഴിയൊല്ലുന്ന ഒരു ഏർപ്പാട് ഞാനെതിരാണ്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഹിന്ദു പാരമ്പര്യത്തിൽ വലിയ ശതമാനം ആളുകൾക്ക് ജ്യോതിഷത്തിൽ വിശ്വാസമുണ്ട്. അത് വലിയൊരു അന്ധവിശ്വാസമാണെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീവിരുദ്ധമാണത്. ജ്യോതിഷത്തിൻ്റെ മിക്ക കാര്യങ്ങളും സ്ത്രീവിരുദ്ധമായിട്ടാണ്. ഇപ്പോൾ ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ എത്ര 100,000 പെണ്ണുങ്ങളാണ് കഷ്ടപ്പെടുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഈ മംഗളിയാൻ ചൊവ്വയിലെത്തി എന്ന് പറയുന്ന കാലത്തെങ്കിലും ചൊവ്വാദോഷം എന്നൊരു സാധനം ഇല്ല എന്ന് പറഞ്ഞൂടെ. ഇതുപോലെ ഇപ്പോൾ മുസ്ലിം പാരമ്പര്യത്തിൽ പെൺകുട്ടിക്ക് ബാപ്പ മരിച്ചാൽ ആങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ പകുതി അനന്തരാവാസം കിട്ടുള്ളൂ. അതൊരു അസമത്വമാണ്, അന്യായമാണ് എനിക്ക് അഭിപ്രായം. അതൊക്കെ മതത്തിൻ്റെ കണക്കിലല്ലത്, അതൊക്കെ പൗരാവകാശത്തിൻ്റെ കണക്കിലാണ്. അപ്പോൾ ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഏത് മതാചാരമുണ്ട്, ഞാനതിന് വിമർശിക്കും. ഞാൻ എന്നെ എതിരാണ്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ പെണ്ണോട് ചോദിക്കുക ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് അറിഞ്ഞോടാം. അപ്പോൾ ദൈവം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല, ദൈവം ഇല്ലാന്ന് തെളിയിക്കാൻ പറ്റില്ല. കാരണം തെളിവ് എന്ന് പറഞ്ഞവർക്ക് യുക്തിബദ്ധമായ യുക്തി പ്രവർത്തിക്കുന്ന ഒരു ഭാഗമല്ല അത്. ആ മണ്ഡലം വേറെയാ, അത് ഭക്തിയുടെ മണ്ഡലം വേറെയാ. അപ്പോൾ ഞാൻ ഭക്തനല്ല. അതിപ്പോൾ ഞാൻ പല മതങ്ങളെ പറ്റി ഇന്നുകൊണ്ടാകുമ്പോൾ ഒക്കെ ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പല മതക്കാരുടെയും തീർത്ഥാടന കേന്ദ്രങ്ങളിലും ദേവാലയങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ഭക്തി കുട്ടിക്കാലത്തുണ്ടായിരുന്നു. ഒരു പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് ഭക്തിയൊക്കെ പോയിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഞാൻ വലിയ ഭക്തനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭക്തി ഇല്ലാത്ത ഒരാളാണ്, മതം ഒരു മതം അനുഷ്ഠിക്കാത്ത ഒരാളാണ് എന്ന് വെച്ചിട്ട് ഇപ്പോൾ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെ വെല്ലുവിളിക്കേണ്ട ആവശ്യം വരുമ്പോഴല്ല. നേരത്തെ ചിലപ്പോൾ ഒരാളിപ്പോൾ നിസ്കരിക്കുന്നു, ഇപ്പോൾ ഞാൻ വെല്ലുവിളിക്കേണ്ട ആവശ്യം എന്താ? അയാൾ നിസ്കരിച്ചോട്ടെ. അല്ലെ ഒരാൾ ശബരിമലയ്ക്ക് പോകുന്നു, അയാൾ പോയിക്കോട്ടെ, അതായത് സ്വാതന്ത്ര്യമുള്ളല്ലേ. അല്ലെ ഒരാൾ പിന്നെ ഹജ്ജിന് പോകുന്നു. അപ്പോൾ ശബരിമലയ്ക്ക് പോകുന്ന ഒരാളോട് ഞാൻ പറയും നിങ്ങളുടെ കൂടെ ഒരു സ്ത്രീക്ക് വരുന്നുണ്ട്, സ്ത്രീയാണ് എന്നുള്ള നിലയ്ക്ക് അവിടെ കയറാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. അത് പൗരാവകാശ കാര്യം പറഞ്ഞു. അതോടൊപ്പം കേരളത്തിലെ മുസ്ലിം പള്ളികളിൽ, സുന്നികളുടെ പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചത്തെ കൂട്ടുപ്രാർത്ഥനയ്ക്ക്, ജുമാ എന്ന് പറയുന്ന കൂട്ടുപ്രാർത്ഥനയ്ക്ക്, അത് സ്ത്രീ അവർ കൂട്ടുപ്രാർത്ഥനയ്ക്ക് പോകണോ വേണ്ടെന്ന് അവർ തീരുമാനിക്കുക. പക്ഷെ സ്ത്രീ ആയതുകൊണ്ട് അവിടെ കയറാൻ പാടില്ല, അതിന് വരാൻ പാടില്ല എന്ന് പറയുന്നത് ലിംഗവിവേചനമാണ്, അസമത്വമാണ്. അതുകൊണ്ട് സ്ത്രീകളോട് അങ്ങനെ വിവേചനം കാണിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നത്. അല്ലാതെ ഒരാൾ പള്ളിയിൽ പോകണമെന്നുള്ള അയാളുടെ കാര്യമാണ്. നിങ്ങൾ പള്ളിയിൽ പോയാലും എനിക്കൊന്നും എൻ്റെ പോയാലേ ഒന്നുമില്ല. അപ്പം ഇനി എൻ്റെ പ്രശ്നം അതാണ്. അപ്പോൾ ഈ മതമല്ല എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം എന്താണ്? ജനാധിപത്യ അവകാശങ്ങളാണ്. അപ്പോൾ പൗരാവകാശങ്ങളെ ഹനിക്കുന്നത്, അതിനെ തകർക്കുന്നത്, അതിന് പഴുതനുവദിക്കാത്തത് നിങ്ങളുടെ മതമാണെങ്കിൽ ആ മതത്തെ എനിക്ക് എതിർത്തേ പറ്റുള്ളൂ, അത്രയേ ഉള്ളൂ കാര്യം.
തീർച്ചയായും താങ്കൾ ഈ ഒരു നിലപാട് താങ്കൾ എപ്പോഴും സ്വീകരിക്കാറുണ്ട്. പലപ്പോഴും പൊതുവേദികളിലും ചർച്ചകളിലും സംവാദങ്ങളിലും എല്ലാം താങ്കൾ സ്വീകരിക്കാറുള്ള നിലപാട് തന്നെയാണത്. പക്ഷെ കേരളത്തിലെ ഒരു സാമൂഹ്യ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ സാമൂഹ്യ രംഗത്ത് നിൽക്കുന്ന പലരും ഇത്തരത്തിൽ രണ്ടു ഭാഗത്തെയും ഒരുപോലെ വിമർശിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കാറില്ല. ഒന്നുകിൽ ഭൂരിപക്ഷത്തിനൊപ്പം അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിനൊപ്പം ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്തെ വിമർശിക്കുന്നവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതാണ് താങ്കൾ വിചാരിക്കുന്നത്?
അതിപ്പോ വർഗീയതയെ എതിർക്കുമ്പോൾ നിങ്ങൾ ഹിന്ദു വർഗീയതയെ മാത്രം എതിർത്താൽ അതുകൊണ്ട് ഹിന്ദു വർഗീയതയും വളരും, മുസ്ലിം വർഗീയതയും വളരും. മുസ്ലിം വർഗീയതയെ മാത്രം എതിർത്താൽ അതുകൊണ്ട് മുസ്ലിം വർഗീയതയും വളരും, ഹിന്ദു വർഗീയതയും വളരും. അതിപ്പോൾ ഈ രണ്ട് വർഗീയവാദവും ഒരേ പന്തിയിലാണ് ഊണ് കഴിക്കുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, ഗാന്ധി പറയുന്ന കമ്മ്യൂണാലിസം ഇന്റർഡൈൻസ്, അവരൊന്നിച്ചാ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ നിങ്ങൾ വർഗീയതയെ എതിർക്കുകയാണെങ്കിൽ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കണം. കാരണം വർഗീയതയ്ക്കുള്ള സമാധാനം, അതിൻ്റെ മറുപടി, അതിൻ്റെ പരിഹാരം എന്നത് മറ്റേ വർഗീയതയല്ല. ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കണമെങ്കിൽ നിങ്ങൾ ജനാധിപത്യം ഉപയോഗിച്ച് എതിർക്കണം. ന്യൂനപക്ഷ വർഗീയത എതിർക്കുമ്പോൾ ജനാധിപത്യം ഉപയോഗിച്ച് എതിർക്കണം. ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നൊന്നും വർഗീയതയെ വാദിക്കാൻ പറ്റില്ല. അത് എത്ര ചെറുതാണെങ്കിലും ഒരു സാമൂഹ്യ വിപത്താണെന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ആ സാമൂഹ്യ വിപത്തിനെ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ മാത്രം എതിർത്തു, അപ്പം എന്താണ്ടാവുക? ജമാഅത്തെ ഇസ്ലാമിയും വളരും, ആർ എസ് എസും വളരും. ആർ എസ് എസിനെ മാത്രം എതിർത്തു, അപ്പം എന്താണ്? ആർ എസ് എസും വളരും, ജമാഅത്തെ ഇസ്ലാമിയും വളരും. നിങ്ങൾ രണ്ടിനെയും ഒരുപോലെ, ഹിന്ദു രാഷ്ട്രവാദത്തെയും ഇസ്ലാമിക രാഷ്ട്രവാദത്തെയും ഒരുപോലെ എതിർക്കുന്നതിനാണ് ജനാധിപത്യം എന്ന് പറയുക. അപ്പം എന്താണ്? നിങ്ങൾ ജനാധിപത്യ രാഷ്ട്രത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. പിന്നെ ഇതിലെ ഒരു വലിയ പ്രശ്നം, ഈ ന്യൂനപക്ഷ വർഗീയത, ന്യൂനപക്ഷ വർഗീയത എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ നേരെ നിങ്ങൾ അനുവാദം കൊടുക്കുകയല്ല, അതിൻ്റെ നേരെ മൗനം പാലിക്കുക ഏതാണ് ആപത്തെന്നു വെച്ചാൽ, ജനാധിപത്യത്തിൽ രാഷ്ട്രം മാത്രമല്ല ഉള്ളത്, ഒരു സമൂഹമുണ്ട്. നിങ്ങൾക്ക് ജനാധിപത്യ സമൂഹം വേണ്ടേ? അപ്പോൾ ജനാധിപത്യ സമൂഹത്തിൽ ഭൂരിപക്ഷം ന്യൂനപക്ഷം നോക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? അതായത് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഇവിടെ എങ്ങനെ എന്നെങ്കിലും ഒരു കാലത്ത് ഇന്ത്യ, ഇപ്പോൾ 125 കോടി ജനങ്ങളുടെ ഇന്ത്യ, ഇതിൽ ഒരു 20 കോടിയെ കൂടി വന്നാൽ മുസ്ലിങ്ങൾ ഉണ്ടാവുള്ളൂ. ഇവിടെ എപ്പോഴെങ്കിലും ഇസ്ലാമിക രാഷ്ട്രമാവോ? അവലായിരിക്കാം. പക്ഷേ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടർ 1 കോടി ആളുകളുണ്ട് എന്ന് വെച്ചോ, അല്ലെ കേരളത്തിൽ 100,000 ആളുണ്ടെന്ന് വെച്ചോ, ആ 100,000 ആള് അല്ലെ 10,000 ആളാണെങ്കിലും നിങ്ങളുടെ ജനാധിപത്യ സമൂഹത്തിൽ, ആ സമൂഹത്തിന്റെ ജനാധിപത്യ സ്വഭാവം ഇല്ലാതെയാക്കാൻ അത് മതി. അത് നമുക്കൊരു പ്രശ്നമാണ്. നിങ്ങൾ ന്യൂനപക്ഷം ഭൂരിപക്ഷം തന്ന വോട്ടിനാണെങ്കിലാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു മുസ്ലിം പെൺകുട്ടി മുഖം മൂടി പൊന്നാനിയിലോ കോഴിക്കോട്ടോ നടക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ജനാധിപത്യ ബോധത്തെ പരിഹസിക്കുന്ന ഒന്നാണ്, ലിംഗസമത്വത്തെ എതിർക്കുന്ന ഒന്നാണ്. അതുപോലെ ഇപ്പോ ഒരു പെൺകുട്ടിയെ അനുഷ്ഠിക്കുന്നുള്ളൂ സതി, നിങ്ങൾ അനുവദിക്കില്ലല്ലോ. ഇന്ത്യയിൽ കോടിക്കണക്കിന് ഹിന്ദു സ്ത്രീകളുണ്ട്, അവർ ഒരാളാണ് സതി അനുഷ്ഠിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനെ എതിർത്തേ പറ്റുള്ളൂ. കാരണം അത് നമ്മുടെ സമൂഹത്തെ ബാധിക്കും. അപ്പൊ ജനാധിപത്യ രാഷ്ട്രം വേണം എന്നതിനേക്കാൾ പ്രധാനമാണ് ജനാധിപത്യ സമൂഹം വേണം. കാരണം ജനാധിപത്യ സമൂഹത്തിൽ നിന്നാണ് ജനാധിപത്യ രാഷ്ട്രം ഉണ്ടാവുന്നത്, ജനാധിപത്യ കുടുംബം. ഇപ്പൊ നമ്മൾ പറയുന്നില്ലേ, ജനാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് ജനാധിപത്യം ഇല്ലാത്ത വലിയ പ്രശ്നമാണ്. അപ്പൊ എങ്ങനെയാ കോൺഗ്രസ് ജനാധിപത്യം കൊണ്ടുവരിക? കോൺഗ്രസ് അകത്ത് ജനാധിപത്യം ഇല്ല, പിന്നെ അവരെങ്ങനെ ജനാധിപത്യം കൊണ്ടുവരും? എങ്ങനെയാ സി പി എം ജനാധിപത്യം കൊണ്ടുവരിക? അവരുടെ അകത്ത് ജനാധിപത്യം ഇല്ല. ഇത് നമുക്ക് മറ്റേതും ബാധക. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജാതി സമൂഹത്തിൽ, നിങ്ങളുടെ മതസമൂഹത്തിൽ ജനാധിപത്യം ഇല്ല. നിങ്ങളുടെ പുരോഹിതനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ വികാരിയെ ചോദ്യം ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ ബിഷപ്പിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ സ്വാമിയെ ചോദ്യം ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ തങ്ങളെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറ്റില്ല. ഒരു സമൂഹത്തിനകത്ത് നിങ്ങൾ സ്ത്രീ പുരുഷ സമത്വം വേണ്ട എന്ന് പറയുകയും ആ സമൂഹം ഉൾപ്പെടുന്ന രാഷ്ട്രത്തിന് സ്ത്രീ പുരുഷ സമത്വം വേണമെന്ന് പറഞ്ഞു ചെയ്യുന്നവര് വൈരുദ്ധ്യമില്ലേ? അപ്പൊ ജനാധിപത്യ രാഷ്ട്രീയത്തിനുവേണ്ടി പ്രവർത്തിക്കുന്നവര് എല്ലാ വിഭാഗ ആളുകളുടെയും ജനാധിപത്യ അവകാശത്തിന് വേണ്ടി സമത്വത്തിന് വേണ്ടി വർത്തമാനം പറയണം. അപ്പൊ അത് വലിയ കാപട്യമാണ്. ഇപ്പോ നിങ്ങൾ ഈ പറഞ്ഞ തരത്തില് ആളുകൾ നമ്മളാട് പെരുമാറുന്നുണ്ട്, അത് വലിയ കാപട്യമാണ് എന്നാണ് എന്റെ വളരെ സുചിന്തിതമായ അഭിപ്രായം.
തീർച്ചയായും താങ്കൾ ഈ പറഞ്ഞ വിഷയം തീർച്ചയായും അടുത്ത കാലത്ത് ഏറ്റവും വാർത്താ പ്രാധാന്യമുള്ള വിഷയത്തിലേക്ക് തന്നെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ISലേക്ക് നടക്കുന്ന റിക്രൂട്ട്മെന്റുകൾ ഇന്ത്യയിൽ മൊത്തം വാർത്തയാവുകയാണ്. ദേശീയ മാധ്യമങ്ങൾ പോലും ഇന്ത്യയിലെത്തി, കേരളത്തിലെത്തി, കേരളത്തിലെ സ്റ്റിംഗ് ഓപ്പറേഷനുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ, കേരളം ഒരു തീവ്രവാദത്തിന്റെ വിളനിലമായി മാറി എന്നുള്ളതാണ് പൊതുവിലുള്ള ഒരു ചർച്ച, സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചർച്ച. താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അത്തരത്തിൽ കേരളം മാറി എന്നുള്ളത്?
കേരളത്തിലെ ISIS റിക്രൂട്ട്മെന്റിനെ പറ്റിയുള്ള വാർത്തകൾ എല്ലാം ശരിയല്ല. അതിൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാല്, കാസർഗോഡ് ഭാഗത്തു നിന്ന് ഒരു ചെറുപ്പക്കാരൻ സിറിയയിലേക്ക് പോയി എന്ന് വാർത്ത വന്ന് 9 മാസം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഉത്സവ പറമ്പിൽ വെച്ച് അയാളെ പിടികൂടി. ഇതിപ്പോ അയാളിപ്പോ ജീവനോടെ ഉണ്ട്.
അതെ.
ഇപ്പോ ഒരു ഉദാഹരണം പറയാം, 10 ആൾ ഇങ്ങനെ പോയി, അവരെ കാണാനില്ല. ഈ പോയ 10 ആളും ISIS പോയി എന്ന് പറയുന്നതിൽ ഒരാളെങ്കിലും ഇവിടെ ബാക്കിയുണ്ടെന്നുള്ള തെളിവാണ്. മീഡിയയിൽ വരുന്നത് പോലീസ് ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ കോടതി ഇങ്ങനെ പറഞ്ഞു എന്നാണ്. അപ്പോൾ പോലീസ് പറയുന്നത് മുഴുവൻ ശരിയല്ല എന്ന് ഇപ്പോൾ നമുക്കിപ്പോൾ തെളിവായി. പക്ഷെ പോലീസ് പറയുന്നത് മുഴുവൻ തെറ്റാണോ? നമുക്ക് പറയാൻ പറ്റില്ല. എൻ്റെ പ്രശ്നം തീർച്ചയായിട്ടും കേരളത്തിൽ വർഗീയ വിഭജനം കൂടി വരുന്നുണ്ട്. മതമൗലികവാദം, മതരാഷ്ട്രവാദം കൂടി വരുന്നുണ്ട്. ഒരു തെളിവ്, SDPI വളരുന്നുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ വെൽഫെയർ പാർട്ടി വളരുന്നുണ്ട്, RSS വളരുന്നുണ്ട്. അപ്പോൾ വർഗീയ രാഷ്ട്രീയം കേരളത്തിൽ വളരുന്നുണ്ട്, മതമൗലികവാദം കേരളത്തിൽ വളരുന്നുണ്ട്, മതത്തിൻ്റെ എല്ലാ മതക്കാരുടെയും പ്രകടനങ്ങൾ വളരെ കൂടി വരിക. ഇതൊക്കെ രാഷ്ട്രീയം, ഇതൊക്കെ രാഷ്ട്രീയമല്ല, ഇതൊക്കെ ഭക്തിയാണ്. പക്ഷേ ഇതിൻ്റെ ഫല അപ്പുറത്ത് കാണുന്നുണ്ട്. അതായത് ഭക്തിയുടെ പ്രകടനങ്ങൾ കൂടുന്നു, മതമൗലികവാദം കൂടുന്നു, മതരാഷ്ട്രീയം ശക്തിപ്പെടുന്നു, മതരാഷ്ട്രവാദം തന്നെ ശക്തിപ്പെട്ടു വരുന്നു. ഇതൊക്കെ സത്യമാണ്. അപ്പോൾ പോലീസിൻ്റെ റിപ്പോർട്ട് സത്യമാണോ അല്ലേ എന്ന് തെളിയിക്കേണ്ട പോലീസാണ്. അപ്പം എനിക്ക് സത്യമാണ്, എനിക്ക് അറിഞ്ഞൂടാ. അതായത് ഇങ്ങനെ ഉണ്ടാവാം, ഇല്ലാതെയും ഇരിക്കാം. ഈ ഇല്ലാതെയും ഇരിക്കാം എന്ന് ഞാൻ പറയുന്നത് ഇങ്ങനെ എന്ത് കാണുമ്പോഴാണ്? കാരണം ഇവർ പോയി എന്ന് പറഞ്ഞ ഒരുത്തന്നെ 8 മാസം കഴിയുമ്പം വേറെ ഉത്സവ പറമ്പിൽ പ്രത്യക്ഷപ്പെട്ട പിന്നെ എന്താ അർത്ഥം? അപ്പം അതുപോലെ ഈ പോലീസ് പറയുന്ന പല കഥകളും വസ്തുതയാണ് എന്ന മട്ടിൽ പ്രസിദ്ധീകരിക്കുന്നതിന് പകരം സ്വന്തം നിലയ്ക്ക് അന്വേഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം മാധ്യമങ്ങൾ കാണിക്കണം. പോലീസ് പറഞ്ഞു തന്നെ അവർക്ക് പ്രസിദ്ധീകരിക്കാൻ റൈറ്റ് ഇല്ലേ? അവകാശമില്ലേ? അവകാശം. അപ്പോൾ കോടതിയിൽ പറയുന്നപ്പോൾ 1,000,000 പെൺകുട്ടികളെ കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് മതം മാറ്റി എന്നാണ്. ഞാൻ ഉദാഹരണം പറയാം, ഇത് എന്തെങ്കിലും ഒരു കണക്ക് വെച്ചിട്ടാണല്ലോ പറഞ്ഞത്. എന്നാൽ ഇന്ന ജില്ലയിൽ ഇന്ന ഇന്ന പഞ്ചായത്തുകളിൽ ഇത്ര ഇത്ര ആളുകൾ, അവരുടെ പേരുണ്ടാവില്ലേ? ആ പേര് പ്രസിദ്ധീകരിച്ച് നമുക്ക് ചെക്ക് ചെയ്യാലോ.
കാരശ്ശേരി പഞ്ചായത്തിലെ ഞാൻ താമസിക്കുന്ന ചോണാട് വാർഡിൽ ഇന്ന രുക്മിണി ഫാത്തിമയായി എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല ആ വീട്ടിൽ രുക്മിണി ഉണ്ടോ ഫാത്തിമയായോ, ഇതെല്ലാവർക്കും ചെക്ക് ചെയ്തു. ഇങ്ങനെ ഇത് പരിശോധിക്കാനുള്ള, ഇത് സത്യമാണോ അസത്യമാണോ എന്ന് നമുക്ക് വിശകലനം ചെയ്യാനുള്ള മട്ടിൽ ഒരു കോടതിയും ഒരു പോലീസും ഒരു ആഭ്യന്തര വകുപ്പും ഒന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല. ആയിരം ആയിരം എന്നിങ്ങനെ പറയണം, അതിൽ അതിശയോക്തി ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോ ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലേ എനിക്ക് അറിഞ്ഞൂടാ, ഉണ്ടാവാൻ സാധ്യതയില്ലേ ഉണ്ട്, ഇല്ലാതെ ഇവരിങ്ങനെ പറയാൻ സാധ്യതയില്ലേ അതുണ്ട്. അപ്പൊ ഇതിൽ വ്യക്തത വരുത്തേണ്ടത് ആരാണ്? ഗവൺമെന്റാണ്. ഗവൺമെന്റുകൾ മാറുമ്പോൾ ഇതിൽ വ്യക്തത വരുന്നില്ല. യു ഡി എഫ് ഭരിക്കുമ്പോൾ എൽ ഡി എഫ് ഭരിക്കുമ്പോൾ ഇതിൽ വ്യക്തതയില്ല. ഇതിപ്പോ നമ്മളെ കളിയാക്കല, ഇത് ജനങ്ങൾക്ക് അവകാശമുണ്ട്, എന്ത് അറിയാനുള്ള അവകാശമുണ്ട്, ഇതാണ് നടക്കുന്നത്. അതുകൊണ്ട് വ്യക്തതയില്ല എന്നുള്ളതാണ്. ഈ പുകമൂടിയ അവസ്ഥയാണ്, ഈ പുകമറയാണ് ഏറ്റവും വലിയ ആപത്ത്.
ഈ പുകമറ ആരുടെ ആവശ്യമാണ്? കേരളത്തിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ എൽ ഡി എഫ് വന്നാലും യു ഡി എഫ് വന്നാലും മാറുന്നില്ല. കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ്, അവർ വന്നിട്ടും വ്യക്തതയില്ല. ആരുടെ ആവശ്യമാണ് ഈ പുകമറ?
ഈ പുകമറ എല്ലാ പാർട്ടിക്കാർക്കും ആവശ്യമുണ്ട്. അതാ, അതായത് ഈ വോട്ട് ബാങ്കുകളെ കൂടെ നിർത്താൻ ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് ഇത്തരം പുകമറകളൊക്കെ നിലനിർത്തുന്നത്. ഇപ്പൊ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പോലീസ് ഓഫീസർമാരും കോടതിയും പറയുമ്പോൾ ഇവിടെ ഭരിക്കുന്ന യു ഡി എഫാ, അന്ന് ലീഗ് അതിൽ ഭരണത്തിലുണ്ട്, അന്ന് ലീഗിന് 20 എം എൽ എമാരുണ്ട്, 5 മന്ത്രിമാരുണ്ട്, അവരാരും വ്യക്തമാക്കിയില്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ ഇത് ഈ തരത്തിൽ, അതായത് ഇപ്പം നമ്മൾ കേരള രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് വേണ്ട വിവേകമാണ്, വിവേകത്തിലേക്ക് നമ്മളെ നയിക്കുന്ന വിചാരമാണ്. ഈ വിവേകവും വിചാരവും ഉള്ളതിൽ എത്രയോ കൂടുതൽ അളവിൽ വികാരം പ്രവർത്തിക്കുക, ജാതിയുടെ വികാരം, മതത്തിൻ്റെ വികാരം, പാർട്ടിയുടെ വികാരം, പ്രാദേശിക വികാരം, ഇങ്ങനെ. പിന്നെ വേറൊരു കാര്യം പ്രവർത്തിക്കുന്നത് പണമാണ്.
തീർച്ചയായും. എന്തായാലും രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് അതുമായി ചോദിച്ചു തന്നെ നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. രാഷ്ട്രീയ വിമർശനം, ഇപ്പോൾ താങ്കൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു താങ്കളെ പ്രഭാഷകൻ എന്ന രീതിയിലോ അധ്യാപകൻ എന്ന രീതിയിലോ ഒക്കെ കൂടുതൽ ജനങ്ങൾ ഇപ്പോൾ അറിയുന്നത് ചർച്ചകളിൽ രാഷ്ട്രീയ വിമർശനം നടത്തുമ്പോഴാണ് കൂടുതൽ സാധാരണക്കാർ അറിയുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏത് രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നിലപാടുകളെ ശക്തമായി വിമർശിക്കാറുണ്ട് താങ്കൾ? ഏതെങ്കിലും ഒരു ഭാഗത്തിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷം നമുക്ക് നല്ലതാണ് എന്ന ഒരു വിശ്വാസം താങ്കൾക്ക് ഇപ്പോൾ ഉണ്ടോ? കാരണം താങ്കൾ ഒരിക്കൽ ആം ആദ്മി പാർട്ടിയിൽ അംഗത്വം എടുത്തിരുന്നു, താൽക്കാലികമായെങ്കിൽ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, എടുത്തിരുന്നു. മറ്റെല്ലാ പാർട്ടികളെയും വിമർശിക്കാറുമുണ്ട്. ഏതെങ്കിലും ഒരു പക്ഷത്തിനെ ഈ പറയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് ഒരു വിശ്വാസമുണ്ടോ?
അല്ല, അങ്ങനെയല്ലത്. അതായത് ഡിജു കാണുന്ന മാതിരി അല്ല ഞാൻ കണ്ടത്. ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ആം ആദ്മി പരിഹരിക്കുന്ന വെച്ചിട്ടല്ല ഞാനതിൽ 10 രൂപ കൊടുത്തൊരു അംഗത്വം എടുത്തത്. അഴിമതിക്കെതിരായിട്ട് ഒരു തരംഗം സൃഷ്ടിച്ചു, ആ അഴിമതി വിരുദ്ധ സമരത്തിൻ്റെ കൂടെയാണ് ഞാൻ എന്ന് കാണിക്കാൻ വേണ്ടി ഒരു ലേഖനം എഴുതിയ പ്രസംഗം ചെയ്യുന്നതിനേക്കാൾ ശക്തമാണെന്ന് ഒരു മെമ്പർഷിപ്പ് എടുത്താൽ അത്രേ ഉള്ളൂ. ഞാൻ അതിൻ്റെ പ്രവർത്തനത്തിൽ നിന്നും പോയിട്ടില്ല. പിന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് എന്നെ പറ്റില്ല എന്ന് എനിക്ക് അതിനോട് അറിയാം. കാരണം അത് ഈ പറഞ്ഞ മാതിരി പുസ്തകം വായിക്കുന്ന പണിയോ അല്ലെങ്കിൽ ലേഖനം എഴുതുന്ന പണിയോ അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന പണിയോ ഒന്നും അല്ലത്. അതിനൊന്നും അതിനുള്ള കഴിവുള്ള ആളല്ല ഞാൻ, കേരള ശേഷിയൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ 67 വയസ്സാകുന്ന നിൽക്കുമല്ലോ. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം അധികം വളരെയധികം ത്യാഗം ആവശ്യമുള്ളതും വളരെയധികം കഴിവ് ആവശ്യമുള്ളതും ആയിട്ടുള്ളൊരു മേഖലയാണ് രാഷ്ട്രീയ പ്രവർത്തനം. അപ്പോൾ അംഗത്വത്തിൻ്റെ കാര്യത്തിലുള്ളൂ. പിന്നെ ഇപ്പോൾ ഏത് പാർട്ടിയാണ് ഭേദം, അങ്ങനെയല്ല ഞാൻ നോക്കുന്നത്. അതായത് ഇപ്പോൾ വ്യക്തിപരമായിട്ട് ഞാൻ കൊടുക്കുന്ന പിന്തുണയോ ഞാൻ നടത്തുന്ന വിമർശനമോ ഒന്നും അവരെ ബാധിക്കുന്നതല്ല. എന്നാലും നമ്മളത് പറഞ്ഞു നമുക്കൊരു തൃപ്തി ഉണ്ടല്ലോ. അപ്പം ഞാൻ കൊടുക്കുന്ന പിന്തുണ എന്ന് പറയുന്നത് നേരെ പറഞ്ഞാൽ പ്രശ്നാധിഷ്ഠിതമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ പിണറായി ഗവൺമെൻറ്റിനെ പറ്റി എനിക്ക് പല വിമർശനമുണ്ട്, പക്ഷേ മലയാള ഭാഷയ്ക്ക് അവർ കൊടുക്കുന്ന ഒരു ശ്രദ്ധയുണ്ട്. മറ്റ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന മറ്റ് സർക്കാരുകളെ അപേക്ഷിച്ച് മലയാള ഭാഷയ്ക്ക് ഞാൻ അതിനെ 2 ഉയർത്തി അഭിവാദ്യം ചെയ്യും. അത് പിണറായി വിജയനാണ് മുഖ്യമന്ത്രി, പിണറായി വിജയനെ പല കാര്യങ്ങളും ഞാൻ എതിർത്തിട്ടുണ്ടെന്നുള്ളതുകൊണ്ട് ഈ ഗുണം ഞാൻ പറയാതിരിക്കുകയില്ല. ഇനി നാളെ പിണറായി ഗവൺമെൻറ് വേറെ എന്തെങ്കിലും ഒന്ന് കാണിച്ചു, അപ്പോൾ ഈ ഭാഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്ത ആളുകളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടായിരിക്കില്ല. ഇതാണ് എൻ്റെ നിലപാട്. അതുകൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണി നല്ലതാണ്, നമ്മൾ അവരുടെ കൂടെ നിൽക്കാൻ ഞാൻ ആ പാർട്ടിയുടെ മെമ്പറാകുന്ന മാതിരിയത്, അല്ലെങ്കിൽ അതിന് പിന്തുണ കൊടുത്തിട്ട് അതിൻ്റെ ഒരു സഹായാത്രയാകുന്ന മാതിരിയാണ്. ഞാനിത് രണ്ടുമല്ല, ഞാൻ ചെയ്യുന്നത് ഞാനൊരു വ്യക്തിയാണ്, വെറും ഒരു വ്യക്തിയാണ്. അപ്പം നമ്മുടെ നാട്ടിലുള്ള സാധാരണ മനുഷ്യന്മാരുണ്ട്, അവർക്കിത് പലതും കണ്ട് അവർക്ക് മനസ്സിലാവും, അവർക്ക് പറയാൻ പറ്റില്ല, കാരണം അവർക്ക് പറയാനുള്ള അവസരമില്ല, അല്ല അവർക്ക് പറയാനുള്ള സൗകര്യമില്ല, അവർ സാമ്പത്തികമായിട്ട് അല്ലെ സാമൂഹ്യമായിട്ട് അവർക്ക് ഇവരുടെയൊക്കെ ആശ്രിതനായിട്ട് നിൽക്കേണ്ടി വരും, അല്ലെ ഇവരെ പേടിക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ആളുകൾ പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ എൻ്റെ നിലപാടിന് ഒരു മൂല്യമുള്ളൂ, അല്ല അതിൻ്റെ അപ്പുറത്ത് അതൊന്നുമില്ല എനിക്കറിയാം. പക്ഷേ നമ്മൾ ഒന്നും ചെയ്തില്ല, നമ്മൾ അത് വിളിച്ചു പറയുകയും ചെയ്തു.
തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ എം എൻ കാരശ്ശേരി, ഇത്രയും നേരം എസ് ബി എസ് മലയാളത്തോട് സംസാരിച്ചതിന്
സന്തോഷം.
എസ് ബി എസ് മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.